إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، إن أصدق الحديث كتاب الله وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. قال كلا إن معي ربي سيهدين. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാക്രമം പാലിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. ഒരു പ്രവാചകൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചെങ്കടലിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ്, കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. അതിന് പിന്നിലായിക്കൊണ്ട്, സർവസജ്ജരായിക്കൊണ്ട് ഫിറോവനും അദ്ദേഹത്തിൻ്റെ പടയാളികളും. വളരെയധികം സജ്ജരാണവർ. അവർക്ക് ഏകദേശം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ഈ ആളുകളെല്ലാം വെട്ടിനിരത്താൻ പറ്റുന്ന രീതിയിലാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ മണിക്കൂർ എന്ന് വളരെ ചെറിയൊരു സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് മൂസാ നബിയും അദ്ദേഹത്തിൻ്റെ ആളുകളും അവിടെ നിൽക്കുന്നത്. അപ്പോൾ മുന്നിൽ കടലാണ്, ചെങ്കടലാണ്. പിന്നിലെന്താണ്? പിന്നിൽ ഫിറോന്റെ പടയാണ്, വലിയൊരു പട. വളരെ അതിക്രമിയും അഹങ്കാരിയുമായിട്ടുള്ള, ലോകം കണ്ടതിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും വലിയ അഹങ്കാരി എന്ന് പോലും നമുക്ക് പറയാം. കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? അന റബ്ബുക്കും ലാല, ഞാനാണ് അത്യുന്നതനായ നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞവനാണ് അവൻ. അപ്പോൾ ഇങ്ങനെയുള്ള അഹങ്കാരിയായിട്ടുള്ള ഒരാളും പടയാളികളുമാണ് പിന്നിലുള്ളത്. മുന്നിലുള്ളത് ചെങ്കടലാണ്. അപ്പോൾ ഈ സമയത്താണ് മൂസാ അലൈഹി സ്വലാം പറയുന്നത്, എന്ത്? കാല കല്ല, ഇല്ല, ഒരിക്കലുമില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്ന മഅയ റബ്ബി സയഹദീൻ, എൻ്റെ റബ്ബ് എനിക്ക് മാർഗം കാണിച്ചു തരും, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കാണിച്ചു തരുമെന്ന് മൂസാ നബി പറയുകയാണ്. അപ്പോൾ മൂസാ നബിയുടെ ദൃഢമായ വിശ്വാസവും അള്ളാഹുവിലുള്ള ആ ഒരു തവക്കുലുമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇസ്തിഖാമത്താണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതായത്, എന്ത് തന്നെ പ്രതികൂലമായ സാഹചര്യം ഉണ്ടായാലും അള്ളാഹുവിൻ്റെ, അള്ളാഹു വിശ്വസിക്കുന്നവർക്ക് അള്ളാഹു ഒരു മാർഗം കാണിച്ചു തരും എന്നുള്ള ദൃഢമായിട്ടുള്ള മൂസാ നബിയുടെ വിശ്വാസമാണ്. അപ്പോൾ ഇതാണ് മൂസാ നബിയുടെ അവസ്ഥ, മൂസാ നബിയുടെ മാനസികമായിട്ടുള്ള അവസ്ഥ അതാണ്. അതേ സ്ഥാനത്ത് മൂസാ നബിയുടെ അനുയായികൾ പലതും പറയുന്നുണ്ട്. അവരവിടെ എത്തിപ്പെട്ടത് ഇപ്പം ഫിറോൻ നമ്മളെ വന്ന് കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പല രീതിയിലും പ്രതികരിക്കുന്നുണ്ട്. ഇതൊന്നും മൂസാ നബിക്ക് ഒരു ചാഞ്ചല്യവും ഉണ്ടാക്കുന്നില്ല. മൂസാ നബിയുടെ ഹൃദയത്തിന് ഇതൊന്നും യാതൊരു ചാഞ്ചല്യം ഉണ്ടാക്കുന്നില്ല. മൂസാ നബി എന്താണ് പറയുന്നത്? ഒരിക്കലുമില്ല, കല്ല, ഇന്ന മഅയ റബ്ബി, എൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ് എൻ്റെ കൂടെയുണ്ട്, ഒരിക്കലും നമുക്കൊന്നും സംഭവിക്കുകയില്ല, നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് മൂസാ നബി പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ വഹിയ ഇറങ്ങുകയാണ്. മൂസാ നബിയോട് അള്ളാഹു എന്താണ് പറയുന്നത്? അവിടെ എടുത്തിട്ട് ആ കടലിലേക്ക് അടിക്കാൻ പറയുകയാണ്. അപ്പോൾ കടൽ രണ്ടായി പിളരുകയാണ്. ബനു ഇസ്രായേലും മൂസാ നബിയും ആ കടലിലൂടെ കടൽ താണ്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് കടക്കുകയാണ്. ഫിറോനും അതേ വയലിലേക്ക് തന്നെ വന്നപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? കടലിനെ കൂട്ടി യോജിപ്പിക്കുകയും ഫിറോനും അദ്ദേഹത്തിൻ്റെ സൈന്യം നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് അള്ളാഹു വിശ്വസിക്കുന്നവർക്ക് അള്ളാഹു അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹു സഹായം നൽകും എന്നുള്ളതിൻ്റെ തെളിവാണിത്. അതേ സ്ഥാനത്തോ അക്രമികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അഹങ്കാരമാണ് അവരെ ആ കടലിലേക്ക് പോകുവാൻ അവരെ പ്രേരിപ്പിച്ചത്. അവരഹങ്കാരികളായിക്കൊണ്ട് ആ കടലിലേക്ക് പോയപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലേക്ക് വന്ന് ഇറങ്ങുകയും അവർ കടലാൽ മൂടിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് മൂസാനബി രക്ഷപ്പെട്ട ഒരു സന്ദർഭം. ഈ സന്ദർഭത്തെ ആദരിച്ചുകൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത്, ഈ അശുറായിൻ്റെ നോമ്പ് നാം നോക്കുന്നത്. നാം കുറച്ച് ചരിത്രം ഇവിടെ പഠിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്, അതായത് യാക്കൂബ് നബിയുടെയും അതേപോലെ തന്നെ യൂസഫ് നബിയുടെയൊക്കെ ചരിത്രമാണ്. അത് നമുക്കൊക്കെ അറിയാമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മളത് ശരിക്കൊന്ന് നമ്മൾ എല്ലാവരെയും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ യങ്ങർ ജനറേഷൻ, ഈ യുവാക്കളെയും അതേപോലെ തന്നെ കുട്ടികളെയൊക്കെ നമ്മളൊന്ന് ഈ ഓരോ നബിമാരുടെയും ചരിത്രം ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയുകയില്ല. കാരണം അതൊന്നും ഇപ്പോൾ പഠിപ്പിക്കപ്പെടുന്നില്ല. നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ നബിമാരുടെ ചരിത്രം അതേപോലെ തന്നെ സഹാബത്തിൻ്റെ ചരിത്രം ഇതൊന്നും പഠിപ്പിക്കപ്പെടുന്നില്ല. സഹാബത്തിനെ കുറിച്ചുള്ള അവരുടെ പ്രാധാന്യങ്ങൾ, അവരുടെ ശ്രേഷ്ഠതകൾ ഇതൊക്കെ പറയുന്നത് നമ്മൾക്ക് കേൾക്കാം. പക്ഷേ ഓരോ സഹാബി അല്ലെങ്കിൽ ഓരോ പ്രവാചകൻ എടുത്തുകൊണ്ട് അവരുടെ ചരിത്രം പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കുറവാണ്. ഇതൊക്കെ നമ്മൾ പരിഹാരം കാണേണ്ട വിഷയങ്ങളാണ്. അതായത് നബിമാരുടെ ചരിത്രം, ഓരോ നബിയുടെ ചരിത്രം ജനങ്ങളെ പഠിപ്പിക്കണം, അതേപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മൾ നടത്തുന്ന മദ്രസകളുണ്ടെങ്കിൽ അതിൻ്റെ സിലബസിലൊക്കെ വരേണ്ടതാണിത്. അതായത് നബിമാരുടെ ചരിത്രങ്ങളൊക്കെ പഠിച്ചാലല്ലേ നമുക്ക് അവരെ പോലെ ആകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ നബിമാരുടെ മാതൃക, എല്ലാ നബിമാരും നമുക്ക് മാതൃകയാണെന്ന് നമ്മൾ പറയുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് മാതൃകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ഒരു ചരിത്രം നമുക്കറിയോ? എത്ര ചരിത്രം നമുക്കറിയാം? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലിട്ട സംഭവം അതൊക്കെ നമ്മളെ കുട്ടികൾക്കറിയില്ല. നമുക്കറിയാമെങ്കിലും ഇപ്പോൾ വളർന്നു വരുന്ന ജനറേഷനിക്ക് അതൊന്നും അറിയില്ല. അവർ മൊബൈലിൽ ഇങ്ങനെ ഹവയിലായിക്കൊണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ പേര് വെച്ച് എനിക്കുണ്ട് എല്ലാം വളരെ നന്നായിട്ട് പറഞ്ഞുതരും. അവരുടെ ചരിത്രം, അവർ എത്ര ഗോളടിച്ച് എല്ലാം ചോദിച്ചു എനിക്കുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നമ്മുടെ കുട്ടികൾ പറഞ്ഞുതരും. പക്ഷേ ഒരു നബിയുടെ ഇപ്പോൾ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അപ്പോൾ എത്ര അമ്പിയ മുസ്ലിങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? 125,000. അത് കുട്ടികൾക്ക് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് അതുപോലും അറിയില്ല. അപ്പം കുറച്ച് ചരിത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം ഈ എങ്ങനെയാണ് ഇവർ ഈജിപ്തിലെത്തുന്നത്? മൂസാനബിയും ബനു ഇസ്രായേലും ഒക്കെ ഈജിപ്തിലെത്തുന്നത് എങ്ങനെയാണ്? അത് വേറൊരു പ്രവാചകൻ്റെ ചരിത്രത്തിലൂടെയാണ്. അതായത് ഏതാണ് ആ പ്രവാചകൻ? യാക്കൂബ് നബിയുടെ മകനായ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൂടെയാണ് അവരവിടെ എത്തുന്നത്. ഒരു ദിവസം യൂസുഫ് അലൈഹി ഇസ്ലാം എന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇദ്ഖാല യൂസുഫു ലി അബീഹി, യൂസുഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞു, യാ അബത്തി, എൻ്റെ പിതാവേ, ഇന്നി റായിത്തു അഹദ അശറ കൗകബ, ഞാൻ കണ്ടു 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് വന്നിട്ട് ഉപ്പാനോട് പറയാം. അപ്പോൾ ഉപ്പ എന്താണ് പറയുന്നത്? നീ നിൻ്റെ ഈ സ്വപ്നം നിൻ്റെ സഹോദരന്മാരോട് പറയരുത്. അവരെന്ത് ചെയ്യും? നിനക്കെതിരെ അവർ ഗൂഢാലോചന നടത്തിയേക്കാം. ഈ ഉപ്പ ഭയപ്പെട്ട കാര്യം പിന്നീട് സംഭവിക്കാം. അതായത് യൂസുഫ് എന്നുള്ള ഈ പുത്രനോട് ഉപ്പാക്ക് കുറച്ച് വാത്സല്യം കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയ ഈ സഹോദരങ്ങൾ എന്ത് ചെയ്യാണ്? യൂസുഫ് അലൈഹി സ്വലാമിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കാം. അവർ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലുള്ള ഒരു സഹോദരൻ പറയാണ്, നിങ്ങൾ ഇദ്ദേഹത്തെ കൊല്ലേണ്ടതില്ല, നിങ്ങൾ ഇദ്ദേഹത്തെ ഒരു കിണറ്റിലിടുക, ആരെങ്കിലും വന്നിട്ട് എടുത്ത് കൊണ്ടുവന്ന് അവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയാം. അപ്പോൾ ഇവരൊരു കിണറ്റിലിടുകയാണ്. യാത്രാസംഘം വന്ന് ഈ യൂസുഫ് അലൈഹി സ്വലാമിനെ കിണറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാമിനെ കൊണ്ട് ഈജിപ്തിലേക്ക് പോകുക. അങ്ങനെ അവിടെ യൂസുഫ് അലൈഹി സ്വലാം ഒരു നല്ലൊരു സ്ഥാനത്തെത്തുകയാണ്. അവിടെ സ്വപ്ന വ്യാഖ്യാനം നടത്തിക്കൊണ്ട്, രാജാവിൻ്റെ സ്വപ്ന വ്യാഖ്യാനം നടത്തിക്കൊണ്ട് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ അവിടെ ഒരു വലിയ സ്ഥാനവും ഒരു മന്ത്രിസ്ഥാനം പോലുള്ള ഒരു സ്ഥാനം, അദ്ദേഹം ഒരു മന്ത്രിയായിട്ട് അദ്ദേഹത്തെ അവിടെ നിയമിക്കുകയാണ്. ആര്? അവിടെയുള്ള രാജാവ്. കുറച്ച് കഴിഞ്ഞപ്പം അവിടെ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ സഹോദരങ്ങൾ അവിടെ എത്തുകയാണ്. ആ സഹോദരങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരങ്ങൾക്ക് യൂസുഫ് അലൈഹി സ്വലാമിന് അദ്ദേഹം യൂസുഫാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ പിതാവിനെയും കൂടി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പറയുക. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ മാതാവും പിതാവും ഒക്കെ അവിടെ വന്ന് ഈ 12 മക്കളും ഉമ്മയും ഉപ്പയും ഒക്കെ അവിടെ താമസമാക്കുകയാണ്. ഇവിടെ മിസ്രിൽ. അങ്ങനെ അവർ വളർന്ന് വലുതായി അവരുടെ സന്താന പരമ്പര ഇങ്ങനെ വർദ്ധിച്ചു വന്ന് അവിടെ അവരൊരു വലിയ ശക്തിയായി മാറുകയാണ്. അവിടെ വലിയൊരു ജനസംഖ്യ, അവിടെ ബനു ഇസ്രായേലിൻ്റെ ജനസംഖ്യ അവിടെ ഉണ്ടാകുകയാണ്. ഈ സമയത്താണ് അവിടെയുള്ള മിസ്രിലുള്ള ആളുകൾക്ക് ആശങ്ക ഉണ്ടാകുന്നത്. അതായത് ഇവരിങ്ങനെ വളർന്നു കഴിഞ്ഞ്, ഇവർ വലിയൊരു സമൂഹമായി കഴിഞ്ഞ്, ഇവർക്ക് സ്വാധീനം വന്നു കഴിഞ്ഞ്, ഇവർ ശക്തരായി കഴിഞ്ഞാൽ നമ്മുടെ അധികാരവും നമ്മുടെ ഇവിടെയുള്ള സ്വാധീനമൊക്കെ നഷ്ടപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഫിറോനെ ജനങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതായത് ഈ ബനു ഇസ്രായേലിലുള്ള ആൺമക്കളെല്ലാം നിങ്ങൾ കൊന്നുകളയുക, പെൺമക്കളെ ജീവിക്കാൻ വിടുക എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ കൊന്നുകളഞ്ഞിട്ടിപ്പോൾ ലാസ്റ്റ് ആണുങ്ങളൊക്കെ വളരെ കുറഞ്ഞു, ബനു ഇസ്രായേലിലുള്ള പുരുഷന്മാരൊക്കെ വളരെ കുറഞ്ഞപ്പോൾ എന്തായി? പിന്നെയും ഈ ഫിറോന്റെ അടുത്ത് വന്നിട്ട് ഒരു കംപ്ലയിൻറ്റ് പറയാണ്, നമുക്ക് അടിമകളൊന്നും കിട്ടൂല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. അപ്പം ഫിറോൻ പറയാണ്, ഒരു വർഷം നിങ്ങൾ ആണുങ്ങളെ വിട്ടേക്കുക, ഒരു വർഷം നിങ്ങൾ ആണുങ്ങളെ കൊല്ലുക എന്ന് പറയാണ്. ആ സമയത്ത് വിട്ടപ്പോഴാണ് ആരുണ്ടായത്? ഹാറൂൻ അലൈഹിസ്സലാം ഉണ്ടായത്. പിന്നെ മൂസാ നബിയുടെ സമയം ആകുമ്പോഴത്തേക്ക് എന്തായി? ഈ ആൺകുട്ടികളെ കൊല്ലുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്താണ് അള്ളാഹു മൂസാ നബിയുടെ ഉമ്മാക്ക് വഹി നൽകുന്നത്, ഒരു പെട്ടിയിലിട്ടുകൊണ്ട് മൂസാ നബിയെ പുഴയിലേക്ക് ഒഴുക്കിവിടാൻ വേണ്ടി. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്താണ് ഈ ഫിറോന്റെ വീട്ടിലേക്ക് തന്നെ എത്തുകയാണ്. ഫിറോന്റെ ഭാര്യ ആസിയ ബീബി ഈ പെട്ടിയിലുള്ള കുഞ്ഞിനെ കണ്ടുകൊണ്ട് ഒരു മകനായി ഇതിനെ നമുക്ക് വളർത്താം, ഇതിനെ നമുക്ക് മകനെ പോലെ വളർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഫിറോന്റെ വീട്ടിലേക്ക് തന്നെ മൂസാ നബി എത്തുകയാണ്. അങ്ങനെ മൂസാ അലൈഹിസ്സലാം അവിടെ എത്തുകയും ഫിറോന്റെ വീട്ടിൽ അദ്ദേഹം വളരുകയാണ്. അള്ളാഹു മൂസാ നബിനെ എവിടെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്? അള്ളാഹുവിൻ്റെ ഓരോ സുന്നത്തുകളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് പല ആൾക്കാരും വളർന്നു വരാൻ. അപ്പോൾ മൂസാ നബിനെ, അതായത് കൊടിയ ശത്രുവായ വളരെ അഹങ്കാരിയായിട്ടുള്ള ഈ ഫിറോൻ തന്നെയാണ് ആരെ വളർത്തിക്കൊണ്ടുവരുന്നത്? മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ മൂസാ നബി വളർന്നു വരികയാണ്. പിന്നെ മൂസാ അലൈഹി ഇസ്ലാമിനെ നുബുവത്ത് കിട്ടുകയാണ്. അങ്ങനെ മൂസാ നബിയോട് അള്ളാഹു പറയുകയാണ് തൻ്റെ സമുദായത്തെയും കൊണ്ട് എവിടത്തേക്ക്? കാനാലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി. അവർ വന്ന പ്രദേശം ഉണ്ടല്ലോ, അവർ കാനാലിൽ നിന്നാണ് മിസ്രിലേക്ക് വന്നത്. അപ്പോൾ ഈ മിസ്രിൽ നിന്ന് കാനാലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി അള്ളാഹു പറയുകയാണ് തൻ്റെ സമൂഹത്തെയും കൂട്ടിക്കൊണ്ട്. അപ്പോൾ ഫിറോൻ വിടുന്നില്ല, ഫിറോൻ ബനു ഇസ്രായേലിനെ വിടുന്നില്ല. അപ്പോൾ എന്താണ്? അപ്പോൾ അള്ളാഹു ഓരോ പരീക്ഷണങ്ങളായിട്ട് ഈ ഫിറോന്റെ ആളുകൾക്കും ഫിറോനും ഫിറോന്റെ ആളുകൾക്കും നൽകുകയാണ്. എന്തൊക്കെയാണ്? അവിടെ വളരെ ഈജിപ്തിൽ വലിയ പ്രളയം ഉണ്ടാകുകയാണ്, അതേപോലെ തന്നെ ഭക്ഷണക്ഷാമം ഉണ്ടാകുകയാണ്. അള്ളാഹു വെട്ടുകിളികളെ അയക്കുകയാണ്. വെട്ടുകിളികൾ വന്നിട്ട് അവിടെ മിസ്രിലുള്ള ആളുകളുടെ, അതായത് ഫിറോന്റെ ആളുകളുടെ പാടങ്ങളിൽ വന്ന് അവരുടെ പാടങ്ങളൊക്കെ നശിപ്പിക്കുകയാണ്. അതേസമയത്ത് ബനു ഇസ്രായേലിൻ്റെ നശിപ്പിക്കപ്പെടുന്നില്ല, വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ നശിപ്പിക്കപ്പെടുന്നില്ല, ഇവരുടെ മാത്രം നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ എനിക്കിത് മനസ്സിലായി, അള്ളാഹുവിൽ നിന്നുള്ള ഒരു അദാബാണ് നമുക്ക് വന്നിട്ടുള്ളത്. മൂസനെയും മൂസയുടെ ആളുകളെയും നമുക്ക് വിടാത്തത് കൊണ്ടാണ് ഇത് നമുക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവരെന്ത് ചെയ്യും? ഓരോ സമയത്തും മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് പോയിക്കൊണ്ട് പറയും നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പോൾ മൂസാ അലൈഹി ഇസ്ലാം കുറച്ച് കഴിയുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവരുടെ ആ ശിക്ഷ ഇല്ലാതാകുമ്പോൾ പിന്നെയും അവർ അഹങ്കാരികളാകുകയാണ്, ഇവരെ വിടുന്നില്ല. അതായത് ബനു ഇസ്രായേലിനെ വിടുന്നില്ല, മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ബനു ഇസ്രായേലിൻ്റെ ആളുകളെ വിടുന്നില്ല. അപ്പോൾ എന്താണ്? വീണ്ടും അള്ളാഹു ഓരോ പരീക്ഷണങ്ങളൊക്കെയാണ് അവർക്ക്. അവരുടെ കുടിക്കുന്ന പാത്രത്തിലും അതേപോലെ തന്നെ കിണറുകളിലും അവരുടെ പുഴകളിലുമൊക്കെ രക്തം ഒഴുകുകയാണ്. ഇതായിരിക്കണം അവർക്ക് മാത്രമാണ്, അതേ സ്ഥാനത്ത് ബനു ഇസ്രായേലിൻ്റെ ആളുകൾ ഉപയോഗിക്കുന്ന കിണറുകളിൽ ഒന്നുമില്ല, ശുദ്ധമായ വെള്ളമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ശിക്ഷകളും ഇതൊക്കെ ഉണ്ടായി. ഒരു രാത്രി അള്ളാഹു പറയാണ് മൂസാ അലൈഹി ഇസ്ലാമിനോട്, ആ രാത്രി ബനു ഇസ്രായേലിനെയും കൂട്ടി വിട്ടോളാൻ പറയാണ്. അപ്പോൾ ബനു ഇസ്രായേലിനെ കൂട്ടിയിട്ട് മൂസാ നബി പോകുമ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് ആര് വരുന്നത്? ഫിറോന് ഇവരുടെ പിന്നാലെ വരുന്നത്. അങ്ങനെ അള്ളാഹു കടലിനെ പുലർത്തിക്കൊണ്ട് മൂസാ അലൈഹി ഇസ്ലാമിനെ രക്ഷിക്കുകയും ഈ ഫിറോന്റെ ആളുകളെ, ഫിറോനെയും ഫിറോന്റെ ആളുകളെയും അള്ളാഹു ആ കടലിൽ തന്നെ മുക്കി കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സത്യവിശ്വാസികൾക്കുള്ള ഒരു വൻ വിജയമായിട്ടുള്ള ഒരു ദിവസമാണ്. അതേപോലെ തന്നെ അതിക്രമികൾക്ക് ഏറ്റവും ഒരു മോശമായിട്ടുള്ള ദിവസവുമാണ്. അഹങ്കാരികൾക്കും അതിക്രമകാരികളുമായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും മോശമായിട്ടുള്ള ദിവസമാണ് ഈ ആശുറ ദിവസം. അപ്പം ഇന്ന് നമ്മൾ നോമ്പ് നോക്കുകയാണ്. ഇന്ന് മുഹറം 10 ആണ്. ഈ ദിവസം മൂസാ അലൈഹി ഇസ്ലാം നോമ്പ് വരുന്ന ദിവസമാണ്. മൂസാ അലൈഹി ഇസ്ലാം എപ്പോഴും ഈ ദിവസം നോമ്പ് നോക്കുമായിരുന്നു. അദ്ദേഹത്തിന് അള്ളാഹു വിജയം നൽകിയ ദിവസം എന്നുള്ള നിലക്ക് മൂസാ അലൈഹി ഇസ്ലാം ഈ ദിവസം നോമ്പ് നോക്കുമായിരുന്നു. അതേപോലെ തന്നെ ബനു ഇസ്രായേലിലെ ആളുകളും ജൂതന്മാരും ഈ ദിവസം ഒരു നോമ്പായി അവർ ആചരിച്ചു പോന്നിരുന്നു. അപ്പം ഇങ്ങനെ ഉള്ള മുഅ്മിനീങ്ങളിൽ, അതായത് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ആ ഒരു ഇസ്തിഖാമത്ത് നമുക്കും ഉണ്ടാകേണ്ടതാണ്. നമ്മളും പല ഘട്ടങ്ങളിലും അള്ളാഹു നമ്മൾ പെട്ടുപോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ആരിലേക്കാണ് തിരിയേണ്ടത്? നമ്മൾ അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. അള്ളാഹുവിലേക്ക് തിരികുകയും അള്ളാഹുവിൽ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം നമ്മൾ വെച്ച് പുലർത്തുകയും തൗക്കലായിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവും? നമുക്ക് അള്ളാഹുവിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹുവിൽ നിന്നുള്ള സഹായം നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ സഹായം ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലി ഖൗലി ഹാദ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും, അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ, വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രേമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ യഥാക്രമം പാലിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന കാലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വന്ന കാലം, ആ സമയത്ത് അശൂറ പത്തിൻ്റെ ദിവസം യഹൂദികൾ അവിടെ നോമ്പ് ആചരിക്കുന്നുണ്ടായിരുന്നു. അവർ ഈ ദിവസം നോമ്പായി ആചരിക്കുന്നുണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് നോമ്പ് നിൽക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്നാണ് മൂസ അലൈഹി ഇസ്ലാമിനെയും നമ്മുടെ സമുദായത്തെയും അള്ളാഹു ഫിറോനിൽ നിന്ന് രക്ഷിച്ച ദിവസം. ആ കടൽ പിളർത്തി അള്ളാഹു നമ്മളെ ഈ ഫിറോനിൽ നിന്നും അതിക്രമകാരികളായിട്ടുള്ള ആ ഒരു സമൂഹത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെയും മൂസാ നബിയെയും അള്ളാഹു രക്ഷിച്ച ദിവസമാണിത്, അതുകൊണ്ടാണ് നമ്മൾ ഈ നോമ്പ് നോക്കുന്നത് എന്നവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബികളോട് പറഞ്ഞു, നിങ്ങളും ഇന്ന് നോമ്പ് നോക്കണം. കാരണം മൂസയുമായിട്ട്, മൂസാ അലൈഹി സ്വലാമുമായിട്ട് അവരെക്കാൾ അടുത്തിട്ടുള്ളവർ നമ്മളാണ്, അവരെക്കാൾ അടുപ്പം നമ്മൾക്കാണ്. അതുകൊണ്ട് മൂസാ നബിക്ക് കിട്ടിയ ഈ ഒരു വിജയത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ നോമ്പ് നോക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കുകയും ചെയ്തു. ഈ ആശൂറ ദിവസത്തെ നോമ്പ് അവിടെ മദീനയിൽ വന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്ത നോമ്പല്ല, ഇത് മക്കയിലുള്ള ഖുറൈശികൾ അടക്കം നോക്കുന്ന ഒരു നോമ്പാണ്. ഈ ദിവസത്തിന് ഒരു പ്രാധാന്യം എല്ലാവരും കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ അവർ ഖുറൈശികൾ എന്ത് ചെയ്തിരുന്നു, ഈ ആശൂറ ദിവസം അവർ നോമ്പ് അനുഷ്ഠിച്ചു പോയിരുന്നു. അപ്പം ആ ഒരു നോമ്പ് മുസ്ലിങ്ങൾക്ക് നിർബന്ധമായിരുന്നു. ഈ ആശുറാൻ്റെ നോമ്പ് മുസ്ലിങ്ങൾക്ക് ഫറളാക്കപ്പെട്ട ഒരു നോമ്പ് പോലെയായിരുന്നു. അവർ മക്കയിലുള്ളപ്പോഴും നോറ്റിരുന്നു, അതേപോലെ തന്നെ മദീനയിലുള്ളപ്പോഴും അവർ മദീനയിൽ വന്നതിന് ശേഷവും അവർ ഈ നോമ്പ് നോറ്റിരുന്നു. ഏതുവരെയെന്ന് വെച്ചാൽ റംളാൻ മാസത്തിലെ നോമ്പ് അവർക്ക് നിർബന്ധമാക്കിയപ്പോൾ, റംളാൻ മാസത്തിലെ നോമ്പ് അവർക്ക് നിർബന്ധമാക്കിയപ്പോൾ അള്ളാ ഈ ആശൂറാൻ്റെ നോമ്പ് എന്തായി, അത് നിർബന്ധമില്ല എന്ന് പറയുകയും അത് ഒരു സുന്നത്തിൻ്റെ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. പക്ഷേ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സുന്നത്തിലുള്ള നോമ്പാണ്. എന്താണ് അതിൻ്റെ പ്രാധാന്യം? നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു വർഷത്തെ തിന്മ അതിനാൽ പോർക്കപ്പെടും, അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ തിന്മയും ഈ ഒറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് നമുക്ക് പൊറുക്കപ്പെടുന്നതാണ്. അപ്പം ഈ ജൂതന്മാർ ഈ നോമ്പ് നോക്കുന്നുണ്ട്. അവരൊരു ദിവസമാണ് നോക്കുന്നത്. അവർ നോക്കുന്നത് ഈ മുഹറം പത്തിൻ്റെ ആശുറാവിൻ്റെ ആ ദിവസം മാത്രമാണ് അവർ നോമ്പ് നോക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ 9 മുഹറം 9 കൂടി 9 ഇതിൻ്റെ കൂടെ ഒരു ദിവസം കൂടി ഞാൻ അവരിൽ നിന്ന് വ്യത്യസ്തമാകുവാൻ വേണ്ടി ഞാൻ നോക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഹാബത്തൊക്കെ അത് പ്രാവർത്തികമാക്കുകയും നമ്മളും ഇന്ന് 9 10 അല്ലെങ്കിൽ 10 11 നോറ്റുകൊണ്ട് 2 ദിവസം നോമ്പായിട്ടാണ് നമ്മൾ ഇത് അനുഷ്ഠിച്ചു പോരുന്നത്. അപ്പം ഇതാണ് മുഹറം പത്തിൻ്റെ പ്രാധാന്യവും അത് നമ്മൾ നോമ്പ് നോക്കുന്നതിനുമൊക്കെ ഒരു ചെറിയ രൂപത്തിലുള്ള ചരിത്രം ഇതാണ്. ഇനി ഇതല്ലാതെ വേറൊരു സംഭവം കൂടി മുഹറം പത്തിന് നടന്നിട്ടുണ്ട്. ആശുറാൻ്റെ ദിവസത്തിൽ വേറൊരു സംഭവം, ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്താണത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് വധിക്കപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഈ സംഭവത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അക്രമികളാൽ കർബലയിൽ വെച്ചിട്ട് വധിക്കപ്പെടുകയാണ്. അപ്പം ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് പല കക്ഷികളും, പല വിധത്തിൻ്റെ കക്ഷികളും, പല ആചാരങ്ങളും, പല കോപ്രായങ്ങളും ഈ ദിവസം കാട്ടുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കക്ഷികളും ഇങ്ങനെയുള്ള വിധത്തുകളും കാര്യങ്ങളൊക്കെ അതും ഈ ലോകത്ത് നടന്നു പോകുന്നുണ്ട്. അതൊക്കെ അഹ്ലു സുന്നത്തുമായി യാതൊരു ബന്ധമില്ലാത്ത ഷിയാക്കൾ പടച്ചുണ്ടാക്കിയ വിശ്വാസങ്ങളും അതേപോലെ തന്നെ ഷിയാക്കളുടെ ആചാരങ്ങളുമാണ് അതൊക്കെ എന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ആശൂറ അവർ രണ്ട് രീതിയിലാണ്, ഷിയാക്കൾ ആശൂറ മുഹറംബത്ത് ആചരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഹുസൈൻ റളിയല്ലാഹു ഷഹീദായ ആ ദിവസം എന്നുള്ള നിലക്കാണ് അവർ ആശൂറ മുഹറംബത്ത് ആചരിക്കുന്നത്. അത് ആചരിക്കേണ്ട ഒരു ദിവസമല്ല, ആചരിക്കേണ്ട ഒരു കാരണവുമല്ല. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അവർ കത്തിയെടുത്ത് മേത്ത് വരികയാണ്, കത്തിയെടുത്ത് മേത്ത് കുത്തുകയാണ്, ആംബുലൻസ് ഒക്കെ നിരന്ന് നിന്നിട്ടുണ്ടാവും. ഇപ്പം പല സ്ഥലങ്ങളിലും ആംബുലൻസ് നിരന്ന് നിന്നിട്ടുണ്ടാവും. മറ്റു സ്വയം തന്നെ അവരുടെ ശരീരത്തെ അവർ വെട്ടുകയും കുത്തുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു മോശമായ, വളരെ മോശമായ രീതിയിലുള്ള, ഇസ്ലാമിന് യോജിക്കാത്തതും മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ഇസ്ലാമിനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകുന്ന രീതിയിലുള്ള പല ആചാരങ്ങളും നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അഹ്ലുസുന്നത്തുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇത് ഷിയാക്കളുടെ ആചാരങ്ങളാണ്. അപ്പോൾ ആശുറാൻ്റെ നോമ്പ് നമ്മളെല്ലാവരും നോറ്റിട്ടുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്ന് ഈ നോമ്പും നമ്മളുടെ സൽക്കർമ്മങ്ങളുമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മവാപ്പന്മാരെയും ബന്ധുക്കളെയും എല്ലാം അള്ളാഹു അവരുടെ കബർ വിശാലമാക്കി കൊടുക്കുകയും അവരെ നമ്മളെയും എല്ലാം നാളെ അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. أقم الصلاة.